أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون
سيدنا امير المؤمنين خليفة المسيح الخامس ايده الله تعالى بنصر لذيذ കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് 14/9/2007 ചെയ്ത ഖുതുബ ജുമായുടെ പരിഭാഷ കേൾപ്പിക്കുക. തഷഹുദും തഅവ്വുദും സൂറാ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മുഅ്മിനീൻ സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ വചനം തിലാവത്ത് ചെയ്തുകൊണ്ടാണ് ഖുതുബ ആരംഭിച്ചത്. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് മുമ്പേ ഉള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശവും കൽപ്പനയുമാണിത്. അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ ഈ വർഷം നോമ്പ് പിടിക്കാനുള്ള അവസരം വീണ്ടും നമുക്ക് നൽകിയിരിക്കുന്നു. അവൻ നമ്മുടെ ആത്മീയോന്നമനത്തിനായി ഏറ്റവും ഉന്നതമായ മാർഗമാണ് ചെയ്തു തന്നിട്ടുള്ളത്. അതിൽ നാം പങ്കെടുക്കുകയാണ്. ഇന്നലെ മുതൽ ആരംഭിച്ച ആ എണ്ണപ്പെട്ട ദിനങ്ങളിലൂടെ നാം കടന്നുപോകുകയാണ്. അള്ളാഹു പറഞ്ഞതനുസരിച്ച് നാം ഭക്തിയിൽ അഭിവൃദ്ധിപ്പെടുകയും അവന്റെ സാമീപ്യം കരസ്ഥമാക്കുകയും നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യയോഗ്യമാക്കുകയും നമ്മുടെ ദീനീപരവും സ്വഭാവപരവും ആത്മീയവുമായ അവസ്ഥ നന്നാക്കി തീർക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദിനങ്ങളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ഓരോ അഹമ്മദിയും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ഈ നോമ്പ് ആത്മീയോന്നമനത്തിനും ഭക്തിയിൽ അഭിവൃദ്ധിപ്പെടുന്നതിനും വളരെ ആവശ്യമാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് അവരുടെ മനപരിശുദ്ധിക്കും ആത്മീയോന്നമനത്തിനും അള്ളാഹുവിന്റെ അടുപ്പം ലഭിക്കുന്നതിനും വേണ്ടി ഇത് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണിത്. ഇതിന്റെ ആചരണം ഭക്തിയിൽ ഉന്നതി പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്നു. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അനുയായികളും അള്ളാഹുവിന്റെ സാമീപ്യം പ്രാപിക്കുകയും അവന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാകുകയും ചെയ്തു. കാരണം അവർ യാതൊന്നും നോക്കാതെ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചു. അള്ളാഹു തന്റെ കൽപ്പനകൾ ഏതെങ്കിലും നബിയുടെ മേൽ ഇറക്കിയിട്ടുള്ളപ്പോഴും ലോകത്തിന്റെ പരിഷ്കരണത്തിനായി അവൻ റസൂൽമാരെ അയച്ചിട്ടുള്ളപ്പോഴുമെല്ലാം അവരുടെ അനുയായികൾ മാത്രമാണ് അള്ളാഹുവിന്റെ സാമീപ്യം പ്രാപിച്ചതും അവന്റെ അനുഗ്രഹങ്ങളിൽ ഭാഗഭാക്കായതും. അവർ ആ അയക്കപ്പെട്ടവരെ പരിപൂർണമായും പിൻപറ്റിക്കൊണ്ട് ആ മഹാത്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും അവർക്ക് നൽകപ്പെട്ട കൽപ്പനകൾ പാലിക്കുകയും തങ്ങളുടെ ഭക്തിയുടെ നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അവർ നിഷേധിച്ചപ്പോൾ ആത്മീയമായ നിലവാരം ഇടിഞ്ഞുപോയതിനോടൊപ്പം അവരുടെ പ്രൗഢിയും അന്തസ്സും ഭൗതികമായ നിലയിലും കളഞ്ഞു വിളിച്ചു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബിമാരെ വിശ്വസിച്ചവരോട് ഭക്തിയിലൂടെ നടക്കാൻ അള്ളാഹു തആല ഉപദേശിക്കുമ്പോൾ നിങ്ങൾ ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ നില കരസ്ഥമാക്കിയെങ്കിൽ മാത്രമേ ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി തീരുകയുള്ളൂ എന്നും പറയുന്നു. എങ്കിലേ അവന്റെ സ്വർഗത്തിന് അവകാശികളാവുകയുള്ളൂ. അവൻ പറയുന്നു, ഒലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ആരാണോ തന്റെ റബ്ബിന്റെ പ്രൗഢിയെ ഭയക്കുന്നത് അവന് രണ്ട് സ്വർഗമുണ്ട്. അതിനാൽ അള്ളാഹുവിനോടുള്ള ഭക്തി അവലംബിച്ചുകൊണ്ട് അവന്റെ സ്ഥാനത്തെ തിരിച്ചറിയുക. എല്ലാ ശക്തിപ്രഭാവങ്ങളുടെയും അധികാരി അവനാണ്. അവനോടുള്ള ഭയവും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ ലോകത്തും അവന്റെ സ്വർഗത്തിൽ നിന്ന് ഓഹരി രസിക്കും, പരലോകത്തും അവന്റെ അനുഗ്രഹങ്ങളുടെയും സ്വർഗത്തിന്റെയും അവകാശികളാകും. ഓരോ അഹമ്മദി മുസ്ലിമും ഭക്തിയിൽ അഭിവൃദ്ധിപ്പെടാനും അള്ളാഹുവിന്റെ സ്വർഗങ്ങൾക്ക് അവകാശിയാകാനും അവന്റെ സ്ഥാനം തിരിച്ചറിയേണ്ടത് നിർബന്ധമാണ്. ഈ തിരിച്ചറിവുണ്ടാകുന്നത് ആത്മാർത്ഥമായും അള്ളാഹുവിന്റേതായിക്കൊണ്ട് അവന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ആ കൽപ്പനകളിലൊന്ന് റമളാ മാസത്തിലെ നോമ്പാചരണമാണ്. പരിപൂർണവും തികവുറ്റതുമായ ഒരു ഗ്രന്ഥത്തെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. തന്റെ നിഅമത്തുകളെ പരിപൂർണമാക്കിയിരിക്കുന്നുവെന്ന് അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുള്ള ആ ഗ്രന്ഥത്തെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ മഹത്തായ ഗ്രന്ഥത്തെ വിശ്വസിച്ചിട്ടുള്ള ഭാഗ്യശാലികളാണ് നമ്മൾ. അള്ളാഹു ഖാതമുൽ അംബിയ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നബിമാരെക്കാളും ശ്രേഷ്ഠനാക്കിയ അവസാന ശരീഅത്തുമായി വന്ന അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാരാണ് നമ്മൾ. തങ്ങളുടെ ജനതകളെ ഭക്തിയിൽ നിലനിർത്താനാണ് മുൻകഴിഞ്ഞ റസൂൽമാർ വന്നത്. അവരുടെ കഴിവുകളും ശക്തികളും അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷെ വിശുദ്ധ ഖുർആൻ ലോകം മുഴുവനുമുള്ള എക്കാലത്തെയും എല്ലാ ജനതകളുടെയും പരിഷ്കരണത്തിനായുള്ള കൽപ്പനകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിയതാണ്. എല്ലാ ജനതകളെയും ഭക്തിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്നും പുതിയതായിട്ടുള്ള കൽപ്പനകളുമായാണ് അത് നിലകൊള്ളുന്നത്, തുടർന്നും അത് നിലനിൽക്കുന്നതാണ്. ഈ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ചിന്തിക്കണം. ഈ കൽപ്പനകൾ ഇറക്കിക്കൊണ്ട് അള്ളാഹു നമ്മളിൽ അനുഗ്രഹവും ഔദാര്യവും ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മളിൽ നിന്ന് എന്താണ് തേടുന്നത്? ഇത് നമ്മളിൽ നിന്ന് തേടുന്നത് ഈ അവസാന ന്യായപ്രമാണ ഗ്രന്ഥത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള പരിപൂർണമായ അനുഗ്രഹം സമ്പാദിക്കാൻ ശ്രമിക്കുക എന്നാണ്. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ കഴിവുകളെല്ലാം ഉപയോഗിക്കാൻ അത് നമ്മോട് ആവശ്യപ്പെടുന്നു. അള്ളാഹുവും അവന്റെ റസൂലും കൽപ്പിച്ച മാർഗത്തിൽ മുജാഹദ അഥവാ പോരാട്ടം നടത്തുക. അള്ളാഹു പറയുന്നു, വല്ലദീന ജാഹദു ഫീനാ ലനഹദിയന്നഹും സുബുലന, നമ്മെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കുന്നവർക്ക് നാം തീർച്ചയായും നമ്മുടെ വഴിയിലേക്ക് വരാൻ ഭാഗ്യം നൽകുന്നതാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനായി ശരീരേച്ഛയുമായിട്ട് പോരാട്ടം നടത്തേണ്ടതും പരിശ്രമിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. തന്റെ വഴിയിലേക്ക് വരാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുന്നവർക്കാണ് അള്ളാഹു വഴികാട്ടുന്നത്. സ്വയം ഭക്തിമാർഗത്തിലൂടെ നടക്കാൻ പരിശ്രമിക്കുന്നവർക്കാണ് അള്ളാഹു അതിലൂടെ നടക്കാൻ ഭാഗ്യം നൽകുന്നത്. അള്ളാഹുവിലേക്ക് കുറഞ്ഞ പക്ഷം നടന്നു വരാൻ ശ്രമിക്കുന്നവരുടെ അടുത്തേക്ക് അവൻ ഓടിയെത്തുന്നു. അള്ളാഹു റമളാനെ ഭയഭക്തി കരസ്ഥമാക്കുന്നതിനുള്ള ഒരു വലിയ മാർഗമാക്കിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അവന്റെ പാരിതോഷികങ്ങളും കരസ്ഥമാക്കാൻ ആരാണോ സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്നത് അവൻ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനാക്കപ്പെടുന്നു, അവന് നന്മ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുന്നു, അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവനായിത്തീരുന്നു. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹദ്രത്ത് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരും തന്നെ ഒരു ദിവസം വ്രതമനുഷ്ഠിക്കുകയില്ല, അത് കാരണം അവന്റെ മുഖത്തെ നരകത്തെ തൊട്ട് 70 ശരത്കാലത്തെ വഴി അന്തരമാക്കിയിട്ടല്ലാതെ, അതായത് ശൈത്യകാലത്തിന്റെയും ഉഷ്ണകാലത്തിന്റെയും ഇടയിൽ എത്ര അന്തരമുണ്ടോ അതിനേക്കാൾ 70 ഇരട്ടി കൂടുതൽ അന്തരമുണ്ടാക്കും. ഇത് ഒരു ഉദാഹരണമാണ്. അതായത് അവനിൽ നിന്ന് അഗ്നിയെ തികച്ചും അകറ്റിക്കളയുമെന്ന്. അള്ളാഹുവിന്റെ വഴിയിൽ അവന്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് അവൻ കൽപ്പിച്ച നോമ്പ് പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ പിന്നിൽ ഒരു തരത്തിലുള്ള ഭൗതികോദ്ദേശ്യവും ഉണ്ടായിരിക്കരുത്. തികച്ചും അവന്റെ തൃപ്തി കരസ്ഥമാക്കലായിരിക്കണം. എന്നാൽ അള്ളാഹു സ്വന്തം ഇച്ഛയോട് പോരാടുന്നവരെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് മാത്രമല്ല, നേരമറിച്ച് തന്റെ തൃപ്തിയുടെ സ്വർഗങ്ങളിലും അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. അവന് ദീനും കിട്ടുന്നു, ലോകവും കിട്ടുന്നു. ഹസ്രത്ത് മസീഹ് മഅൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിലേക്ക് ഓടുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന എന്ന അവന്റെ സത്യമായ വാഗ്ദാനവുമുണ്ട്. അള്ളാഹുവിന്റെ വഴി അന്വേഷിക്കാൻ ശ്രമിച്ചത് ആരാണോ അവൻ അവസാനം ഉദ്ദേശ്യ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. ഭൗതികമായ പരീക്ഷകൾക്കായി തയ്യാറെടുപ്പ് നടത്തുന്നവനും രാത്രിയെ പകലാക്കുന്നവനുമായ വിദ്യാർത്ഥിയുടെ കഠിന പരിശ്രമം കണ്ടുകൊണ്ട് നമുക്ക് ദയുണ്ടാകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ദയയും അനുഗ്രഹവും അതിരറ്റതും അന്തമില്ലാത്തതുമാണ്. അവൻ അതിലേക്ക് വരുന്നവരെ നഷ്ടപ്പെടുത്തി കളയുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അള്ളാഹു ആരുടെയും പരിശ്രമത്തെ പാഴാക്കി കളയുകയില്ല. അതിനാൽ അള്ളാഹു തന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്, നമ്മെ ഈ മാർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് മാത്രം നോമ്പ് പിടിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് നോമ്പ് പരിചയായിത്തീരുന്നു. മനുഷ്യന്റെയും അഗ്നിയുടെയും ഇടയിൽ നോമ്പ് ഒരു പരിചയായി മാറുന്നു. നോമ്പ് മനുഷ്യന്റെയും തീയുടെയും ഇടയിൽ ശക്തമായ ഒരു കോട്ടയായും ചുറ്റുമതിലായും മാറുന്നു. അതിനുള്ളിലേക്ക് കടന്നു വന്ന് തീക്ക് അള്ളാഹുവിന്റെ ദാസരെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഖുദ്സിയായ ഹദീസിൽ വന്നിരിക്കുന്നു, അതായത് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകളാണ് ഖുദ്സിയായ ഹദീസുകൾ. ഈ ഹദീസ് ബുഖാരിയിൽ വന്നിട്ടുള്ളതാണ്. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയുന്നു, നോമ്പൊഴിച്ചുള്ള മനുഷ്യന്റെ മറ്റെല്ലാ കർമ്മങ്ങളും അവന് തന്നെയുള്ളതാണ്, എന്നാൽ നോമ്പ് എനിക്ക് വേണ്ടിയാണ്, ഞാൻ തന്നെ അതിന് പ്രതിഫലം നൽകും. നോമ്പ് പരിചയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും നോമ്പുണ്ടെങ്കിൽ അവൻ പൊളിവാക്കുകളും അസഭ്യങ്ങളും പറയരുത്. ആരെങ്കിലും അവനെ ചീത്ത പറയുകയോ അവനോട് വഴക്കിടുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണെന്ന് മാത്രം പറഞ്ഞൊഴിയേണ്ടതാണ്. മുഹമ്മദിന്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ്. നോമ്പ് നോൽക്കുന്നവന്റെ വായയുടെ മണം അള്ളാഹുവിന്റെ പക്കൽ കസ്തൂരിയേക്കാൾ വളരെ പരിശുദ്ധമാണ്. നോമ്പുകാരന് രണ്ട് ആനന്ദമാണുള്ളത്, ഒന്ന് അവൻ നോമ്പ് മുറിക്കുമ്പോഴും മറ്റൊന്ന് തന്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴും. നോമ്പിന്റെ പേരിൽ അന്ന് അവൻ സന്തുഷ്ടനായി തീരും. ഇവിടെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് പ്രതാപവാനായ അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്നു, നോമ്പുകാരന്റെ പ്രതിഫലം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു തആല നന്മയ്ക്ക് 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുമെന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ നൽകുമെന്നും പറഞ്ഞതായി കാണാം. നോമ്പിന്റെ പ്രതിഫലം പറഞ്ഞിട്ടുള്ള പരിധിയേക്കാൾ വർദ്ധിക്കുന്നതാണ്. എത്രമാത്രം വർദ്ധിപ്പിച്ചു നൽകുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹുവിന്റെ സത്തയും അവന്റെ ഗുണവിശേഷങ്ങളും അതില്ലാത്തതെന്നതുപോലെ അവന്റെ പ്രതിഫലവും അതിരറ്റതാണ്. എത്ര പ്രതിഫലമുണ്ടാകുമെന്നത് മാനുഷ ചിന്തയ്ക്കതീതമാണ്. അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ചില പരിധികൾ അള്ളാഹു നോമ്പിനോടൊപ്പം വെച്ചിട്ടുണ്ട്. അതിരറ്റ പ്രതിഫലം ലഭിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പരിധിക്കുള്ളിൽ നിൽക്കേണ്ടതായി വരും. അള്ളാഹു പറഞ്ഞ കൽപ്പനകൾ പാലിക്കേണ്ടതായി വരും. പട്ടിണി കിടന്നാൽ മാത്രം പോരാ, പ്രത്യുത ഇന്ദ്രിയാശകളോട് പോരാടേണ്ടതായി വരും. ഹദീസിൽ പറഞ്ഞതുപോലെ തിന്മ കൈവിടേണ്ടി വരും. എല്ലാത്തരം വിഷയേച്ഛകളിൽ നിന്ന് അകലേണ്ടി വരും എന്നല്ല, അനുവദനീയമായ ചില കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മറ്റൊരിടത്തും അവൻ പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയുണ്ടായാൽ ആ നോമ്പായിരിക്കും അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്നത്. തിന്മകൾ ഉപേക്ഷിക്കൽ തന്നെയാണ് അള്ളാഹുവിന്റെ സാമീപ്യം പ്രദാനം ചെയ്യുന്നത്. പക്ഷേ ഇത് താൽക്കാലികമായിട്ടുള്ളതാകാൻ പാടില്ല. താൽക്കാലികമായിട്ട് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കലല്ല, സ്ഥിരമായിട്ട് ആ ശീലം ഉണ്ടാക്കിയെടുക്കലാണ്. അള്ളാഹു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളുവരെ അറിയുന്നവനാണ്, ഹൃദയാവസ്ഥ അറിയുന്നവനാണ്, മനുഷ്യ പ്രവൃത്തിയുടെ പിന്നിലുള്ള ഉദ്ദേശം എന്തെന്ന് അറിയുന്നവനാണ്, രഹസ്യവും പരസ്യവുമായതെല്ലാം അറിയുന്നവനാണ്. അവന്റെ ഗുണവിശേഷങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോ നോമ്പുകാരനും നോമ്പനുഷ്ഠിക്കുകയും ശരീരേച്ഛയോട് പോരാടുകയും ചെയ്താൽ ആ നോമ്പ് അവന് പ്രതിഫലമായി തീരും. ഇന്ന് ഞാൻ ഈ തെറ്റായ ചിന്താഗതികളിൽ നിന്ന് അകന്നു നിൽക്കുമെന്ന വിചാരത്തോടെ നോമ്പ് നോറ്റാൽ, റമദാനിൽ മാത്രമല്ല എന്നേക്കുമായി, ആ നോമ്പ് അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കും. അതാണ് അള്ളാഹുവിന് വേണ്ടി പിടിക്കുന്ന നോമ്പ് എന്ന് പറയപ്പെടുന്നത്. ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ഞാൻ നോമ്പുകാരനാണെന്നും നിന്റെ പൊളിവാക്കിന് മറുപടി പറയാൻ കഴിയില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ടതാണ്. ഇതിന്റെ അർത്ഥം നോമ്പ് തുറക്കട്ടെ, ഞാൻ കാണിച്ചു തരാം എന്ന് പറയാമെന്നല്ല. നോമ്പ് ഒരു പരിശീലന ക്യാമ്പാണ്. അതിൽ തിന്മകൾ ഉപേക്ഷിക്കാനുള്ള പരിശീലനമാണ് നൽകപ്പെടുന്നത്. ഇത് നോമ്പുകാരൻ ചെയ്യേണ്ട ഒരു മുജാഹദ അഥവാ പോരാട്ടമാണ്. അള്ളാഹുവിലേക്ക് വെക്കുന്ന ശരിയായ ചുവട് എന്ന് പറയപ്പെടുന്നത് സ്ഥിര സ്വഭാവത്തോടുകൂടി തിന്മകൾ ഉപേക്ഷിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അവനാണ് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നോമ്പ് വിളിച്ച കാരണത്താൽ സന്തോഷിക്കുന്നത്. എന്നാൽ 30 ദിവസത്തെ നന്മ കൊണ്ട് മാത്രമാണോ തന്റെ തൃപ്തിയുടെ സ്ഥാനം അള്ളാഹു അവന് കൊടുക്കുകയും അവൻ സന്തോഷിക്കുകയും ചെയ്യുന്നത്? അല്ല, അവൻ സന്തോഷിക്കുന്നത് ഒരു റമളാനിലെ നോമ്പ് തന്റെ ഉള്ളിലെ തിന്മകൾക്ക് അന്ത്യം കുറിച്ചത് കൊണ്ടാണ്. തന്റെ വിഷയേച്ഛപരമായ അവസ്ഥകളെ അകറ്റാനുള്ള ശ്രമവും ഇസ്തിഗ്ഫാറും കൊണ്ട് അള്ളാഹുവിന് വേണ്ടി തന്റെ പാപങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്ന വിചാരത്തോടെയുള്ള പരിശ്രമം കൊണ്ടാണ്. അതിനാൽ അള്ളാഹു സ്വയം അവനെ തിന്മകളിൽ നിന്ന് അകറ്റിയതാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ജീവിതത്തിലെ ഓരോ റമളാനും ഈ പരിശ്രമോദ്ദേശത്തോടെ വരികയും വർഷത്തിലെ ഓരോ മാസവും റമളാനിൽ നേടിയെടുത്ത നന്മകൾ നടപ്പിൽ വരുത്തിക്കൊണ്ട് കടന്നുപോവുകയും വർഷത്തിലെ ഓരോ ദിവസം ഈ 30 ദിവസത്തെ പരിശീലനം കൊണ്ട് തിന്മയിൽ നിന്ന് അകന്ന് കടന്നുപോവുകയും ചെയ്യുകയാണെങ്കിൽ അവസാനം അള്ളാഹു അവനെ അവന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവനാക്കി തീർക്കും. തന്റെ തിന്മകളെ റമളാന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു തന്നിൽ നിന്ന് അകറ്റുകയും തന്റെ നന്മകളിലും ഭക്തിയിലും അഭിവൃദ്ധിപ്പെടാനുള്ള അവസരം തനിക്ക് നൽകുകയും താൻ ആത്മാർത്ഥയോടുകൂടി നോമ്പ് നോൽക്കുകയും ശരീരേച്ഛയോട് പോരാടിക്കൊണ്ട് തന്റെ കർമ്മങ്ങൾ നന്നാക്കി തീർക്കാൻ ശ്രമിക്കുകയും തന്റെ ആരാധനാ കർമ്മങ്ങളുടെ നിലവാരം ഉയർത്തുകയും ചെയ്തതുകൊണ്ട് ഇന്ന് താൻ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവനായി തീർന്നു എന്ന് മനസ്സിലാക്കി ദാസൻ സന്തോഷിക്കുന്ന സ്ഥാനമായിരിക്കും അത്. റമളാൻ സമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ആവശ്യം നമുക്കുണ്ട്. നമ്മുടെ കർമ്മങ്ങളെ പരിശോധിച്ച് അവയെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കി അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന വിദ്യാർത്ഥി കഠിന പരിശ്രമം ചെയ്ത് രാത്രിയെ പകലാക്കുന്നത് പോലെ നാം ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരാകണം. ഹജറത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നമ്മളും നമ്മുടെ രാത്രികളെ ഈ ദിനങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിച്ചാൽ റഹീമും കരീമുമായവനും ദുആ സ്വീകരിച്ച് ഉത്തരം ചെയ്യുന്നവനുമായ അള്ളാഹു തന്റെ വാഗ്ദാനമനുസരിച്ച് നമ്മെ തന്റെ തൃപ്തിയുടെ മാർഗങ്ങളിൽ കയറ്റി ഇടുന്നതാണ്, അവന്റെ തൃപ്തിയുടെ വാതയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണ്. തന്റെ പ്രത്യേക ദാസരെ അനുഗ്രഹിക്കുന്നത് പോലെ നമ്മയെയും അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഭക്തിയുടെ നിലവാരത്തെ തന്റെ സാമീപ്യം കിട്ടുന്ന സ്ഥാനം വരെ അവൻ ഉയർത്തുന്നതുമാണ്. അതുകൊണ്ട് നോമ്പിനെ അള്ളാഹു പരിചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ പരിച ഉപയോഗിക്കുക തന്നെ വേണം. പരിച ബലമായും ശരിയായ രീതിയിലും മുമ്പിൽ പിടിക്കുന്നില്ലെങ്കിൽ ശത്രുവിന്റെ ഒരൊറ്റ വെട്ട് അതിനെ കാറ്റിൽ പറത്തിക്കളയും. പരിചയ്ക്ക് അതിന്റെ സഹായം നൽകാൻ സാധിക്കുകയില്ല. ശൈത്താൻ എല്ലാ ആക്രമണകാരിയേക്കാളും ശക്തനാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അഭിവൃദ്ധിപ്പെടുകയും തങ്ങളുടെ രാത്രികളെ ജീവിപ്പിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെ ബലമായി പിടിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഈ നോമ്പിനെ ഒരു വിശ്വാസിക്ക് ശരിയായ നിലയിൽ പ്രയോജനപ്പെടുത്താനും ശൈത്താന്റെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കാനും സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഈ പരിശീലന നാളുകൾ അള്ളാഹു നൽകിയിരിക്കുന്നു. നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി നോമ്പ് കോട്ടയായി പ്രവർത്തിക്കുന്നത് കോട്ടയുടെ എല്ലാ വാതിലുകളിലും തന്റെ ആരാധനകളും കർമ്മങ്ങളും കാവലായി ഏർപ്പെടുത്തുമ്പോഴാണ്. പിന്നീട് ഈ കാവലും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഉയർത്തപ്പെട്ടിട്ടുള്ള ശക്തമായ കോട്ടയുടെ ഭിത്തികളും നരകത്തീയിൽ നിന്ന് ഈ ലോകത്തും ഓരോ സത്യവിശ്വാസിയായ ദാസനെയും രക്ഷപ്പെടുത്തുന്നതാണ്, ആഖിറത്തിലും രക്ഷപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കലും ഭക്തിയിൽ പതമൂന്നലും സത്യവിശ്വാസിയായ ഒരു ദാസന്റെ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്തെയും പരലോകത്തെയും അനുഗ്രഹങ്ങളാൽ സത്യവിശ്വാസിയായ ദാസനെ അണിയിച്ചൊരുക്കുന്നതാണ്. അതുകൊണ്ട് നാം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണം. അവൻ പറഞ്ഞിട്ടുള്ള കൽപ്പനയനുസരിച്ച് ഈ ദിനങ്ങൾ കഴിച്ചുകൂട്ടിക്കൊണ്ട് ഭക്തിയിൽ ഉയരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മുമ്പേ വന്ന നബിമാരുടെ അധ്യാപനങ്ങൾ കാലികവും താൽക്കാലികവുമായിരുന്നു. അത് കഴിഞ്ഞു കടന്നുപോയി. അവരുടെ അധ്യാപനം താൽക്കാലികമായ ഭക്തി നൽകുന്നതിന് വേണ്ടിയായിരുന്നു. ആ അധ്യാപനങ്ങൾ അവസാനിച്ചതോടെ അതിലെ പുതുമ നിലനിന്നില്ല, അതായത് ഭക്തി നിലനിന്നില്ല. പക്ഷേ അവൻ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ അധ്യാപനം എന്നേക്കുമായി ജീവനോടെ നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ എന്നേക്കുമായി നിലനിൽക്കുന്നു. മറ്റു മതങ്ങളിലെ നോമ്പുകളിൽ വിഷയേച്ഛകൾ കടന്നുകൂടിയിരിക്കുകയാണ്. നമ്മുടെ അധ്യാപനവും കൽപ്പനകളും യഥാർത്ഥ നിലയിൽ ജീവനോടെ നിലകൊള്ളുന്നവയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തഖ്വയുടെ നിലവാരം ഉയർത്തിവെക്കുന്നതിനായി എന്നും കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ഭക്തിയുടെ കോണിയിൽ കാലുവെച്ചുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കാനും അവന്റെ സാമീപ്യം പ്രാപിക്കാനും ഏറ്റവും ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ അവൻ കൽപ്പിച്ചിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ കോണിയിൽ നാം കയറേണ്ടതുണ്ട്. അതിന്റെ ഉന്നതിക്ക് അതിർത്തിയില്ല. നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ കഴിവനുസരിച്ച് ആ ഉന്നതി കരസ്ഥമാക്കാൻ ശ്രമിക്കണം. ഒന്നിനു പിറകെ മറ്റൊരു ചുവട് വെച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു പോകേണ്ടതാണ്, അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ്. അല്ലാഹു തആല നമ്മെ ഉത്കൃഷ്ട സമുദായമാക്കിക്കൊണ്ട് ആരാധനാ കർമ്മങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും ഉന്നതമായ വഴിയും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നാം ഉത്തമ സമുദായം എന്ന് പറയപ്പെടുന്നത് ഈ നിലവാരം കരസ്ഥമാക്കുന്നവരായി തീരുമ്പോഴും ഒന്നിനു പിറകെ മറ്റൊരു നില കരസ്ഥമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് പോകുമ്പോഴുമാണ് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ചെയ്യപ്പെട്ട ഈ കർമ്മങ്ങൾ തന്നെയാണ് ഭക്തി അഥവാ തഖ്വ എന്നറിയപ്പെടുന്നത്. അത് കരസ്ഥമാക്കുന്നതിനായി റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നമുക്ക് ഈ റമളാനിൽ തഖ്വ അഥവാ ഭയഭക്തി കരസ്ഥമാക്കാനുള്ള പോരാട്ടത്തിന് സൗഭാഗ്യം നൽകുമാറാകട്ടെ. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നോമ്പിന്റെ യാഥാർത്ഥ്യത്തിലും ജനങ്ങൾ അജ്ഞരാണ്. വിശപ്പും ദാഹവും സഹിച്ചിരിക്കുക എന്നത് മാത്രമല്ല നോമ്പ്, മറിച്ച് അതിനൊരു പ്രഭാവമുണ്ട്, അതിനൊരു സ്വാധീനമുണ്ട്. അത് അനുഭവം കൊണ്ടാണ് മനസ്സിലാവുന്നത്. എത്രത്തോളം കുറച്ച് ഭക്ഷിക്കുന്നുവോ അത്രത്തോളം മനപരിശുദ്ധി ഉണ്ടാകുന്നു എന്നത് മാനുഷികമായ പ്രകൃതിയാണ്. ദിവ്യ ദർശനശക്തി വർദ്ധിക്കുന്നു. ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഒരു ഭക്ഷണം കുറയ്ക്കുകയും മറ്റൊരു ഭക്ഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. നോമ്പുകൊണ്ടുള്ള ഉദ്ദേശ്യം വിശന്നിരിക്കുക എന്നത് മാത്രമല്ലെന്ന കാര്യം നോമ്പുകാരൻ എപ്പോഴും ഓർത്തിരിക്കണം. അവന് ഭൗതികതയോടുള്ള വിരക്തി ഉണ്ടാകാൻ എപ്പോഴും ദൈവസ്മരണയിൽ മുഴുകിയിരിക്കേണ്ടതാണ്. നോമ്പുകൊണ്ടുള്ള ഉദ്ദേശ്യം ശരീരത്തെ പോഷിപ്പിക്കുന്ന ഒരു ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് അവന് തൃപ്തിക്കും സന്തോഷത്തിനും കാരണമാകുന്ന മറ്റൊരു ഭക്ഷണം സമ്പാദിക്കുക എന്നതാണ്. ചടങ്ങെന്ന നിലയിലല്ലാതെ ആരാണോ അള്ളാഹുവിന് വേണ്ടി മാത്രം നോമ്പ് പിടിക്കുന്നത് അവന് മറ്റേ ഭക്ഷണം ലഭിക്കാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലും സ്തോത്രം ചെയ്യുന്നതിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നതിലും മുഴുകേണ്ടതാണ്. ഇതാണ് നോമ്പുകാരന്റെ ഉദ്ദേശ്യം. ഇത് മുഖേന അള്ളാഹുവിന്റെ സാമീപ്യവും ഭക്തിയും കൈവരുന്നതാണ്. തന്റെ ദാസരെ അള്ളാഹു മുന്നോട്ടെത്തിയെടുത്ത് തന്റെ മടിത്തട്ടിലിരുത്തുന്നതാണ്. അവന് തന്നെ കുറിച്ചുള്ള ജ്ഞാനം നൽകുന്നതാണ്, തന്റെ സമ്മാനവും നൽകുന്നതാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സത്യസന്ധതയോടും സദുദ്ദേശ്യത്തോടും കൂടി ആരാണോ തന്റെ മാർഗം തിരയുന്നത് താൻ അവർക്ക് സന്മാർഗത്തിന്റെയും ഈശ്വരീയ ജ്ഞാനത്തിന്റെയും വഴികൾ തുറന്നു കൊടുക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വല്ലദീന ജാഹദു ഫീന ലനഹദിയന്നഹും സുബുലന എന്ന് അവൻ തന്നെ പറഞ്ഞതുപോലെ, അതായത് ആരാണോ നമ്മളിലായിക്കൊണ്ട് ശരീരേഷകൾക്കെതിരെ പോരാടുന്നത് നാം അവനിൽ നമ്മുടെ വഴികൾ തുറക്കുന്നതാണ്. പറഞ്ഞു നമ്മളിലായിക്കൊണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ആത്മാർത്ഥതയുടെയും സദുദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ തിരയുക എന്നത് മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശ്യം എന്നുള്ളതാണ്. അവരാണ് യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നവർ അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തോടെ. ഈ റമളാൻ കഴിച്ചുകൂട്ടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ നോമ്പ് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായിരിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിരഭാഗമായി തീരട്ടെ. നമ്മെ എപ്പോഴും ഭക്തിയിൽ നിലനിർത്തുന്നവരാക്കി തീർക്കട്ടെ. രണ്ടാം ഖുതുബയ്ക്ക് മുമ്പേ സയ്യിദന അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ഈ സമയത്ത് ഞാൻ ചില പഴയതാത്മാക്കളെ കുറിച്ച് സ്മരിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ അവർ ഒഫാത്തായി, അവരുടെ ജനാദാ നമസ്കാരം കഴിഞ്ഞു. പക്ഷേ ഇവർക്കും ഇവരുടെ മക്കൾക്കും വേണ്ടി ദുആ ചെയ്യുന്നതിനാണ് ഞാൻ ഇത് പറയുന്നത്. ഒന്ന് മുഹത്തറമ സയ്യിദ ബീഗം സാഹിബ, ഇവർ പരേതനായ ഹദരത്ത് മൗലാന ജലാലുദ്ദീൻ സാഹിബ് ഷംസിന്റെ ഭാര്യയായിരുന്നു. 94-ാമത്തെ വയസ്സിൽ 2007 സെപ്റ്റംബർ 5-ാം തീയതി അമേരിക്കയിൽ ഒഫാത്തായി. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്ന ഖ്വാജ ഉബൈദുള്ള സാഹിബ് റളിയല്ലാഹുവിന്റെ മകളാണ്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹുവാണ് ഇവരുടെ വിവാഹം ഹദരത്ത് ഷംസ് സാഹിബുമായി ഉറപ്പിച്ചത്. 1932-ലായിരുന്നു നിക്കാഹ്. 1956-ലെ ജൽസയിൽ ലജനയോട് ചെയ്ത പ്രഭാഷണത്തിൽ മുസ്ലിഹ് മൗദ് റളിയല്ലാഹുവിന് പറഞ്ഞു, നമ്മുടെ ഒരു മുബല്ലിഗ് മൗലവി ജലാലുദ്ദീൻ സാഹിബ് ഷംസ് വിവാഹത്തിന് കുറച്ചു ദിവസം കഴിഞ്ഞ് യൂറോപ്പിൽ തബ്ലീഗിന് വേണ്ടി പോയി. അവരുടെ ജീവിത സംഭവങ്ങൾ കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. ഒരിക്കൽ അവരുടെ മകൻ വീട്ടിൽ വന്നു, തന്റെ ഉമ്മയോട് ചോദിച്ചു, അമ്മ അബ്ബ എന്ന് പറയുന്നത് ആരെയാണ്? സ്കൂളിൽ കുട്ടികൾ അബ്ബ അബ്ബ എന്ന് പറയാറുണ്ട്, അവർക്കറിയില്ല തങ്ങളുടെ അബ്ബ ആരാണെന്ന്. കാരണം കുട്ടികൾക്ക് 3-4 വയസ്സുള്ളപ്പോഴായിരുന്നു ഷംസ് സാഹിബ് ഇവിടെ ലണ്ടനിൽ തബ്ലീഗിനായി എത്തിയത്. തിരിച്ചു ചെന്നപ്പോൾ കുട്ടികൾക്ക് 17-18 വയസ്സ് പ്രായമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ത്യാഗം ചെയ്താണ് കുട്ടികളെ വളർത്തിയത്. ഒരു പരാതിയും പ്രകടിപ്പിച്ചിട്ടില്ല. ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കാൻ നിർബന്ധിതയായി. കാരണം അന്നത്തെ ജമാഅത്തിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അക്കാലത്തെ മുബല്ലിഗുമാരും അവരുടെ ഭാര്യമാരും വലിയ വലിയ ത്യാഗങ്ങളാണ് ചെയ്തിരുന്നത്. മൂസിയ ആയിരുന്നു, സാത്വികയായിരുന്നു. നമ്മുടെ വക്കീൽ തസ്നീഫ് മുനീറുദ്ദീൻ സായി ചന്ദ്സിന്റെ ഉമ്മയാണ്. 4 ആൺമക്കളുണ്ട്. മൗലാന അബുൾ അത്താസ് സാഹിബ് ജലന്ധരിയുടെ ഭാര്യ സയ്യിദാ ബീഗം സാഹിബയാണ് 2-ാമത്തേത്. 95 വയസ്സായിരുന്നു. 2007 സെപ്റ്റംബർ 6 ഒഫാത്തായത്. ഇവരുടെ ജനാദയെ നമസ്കരിച്ചു കഴിഞ്ഞു. ഇവർ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബി ഹസരത്ത് മൗലവി മുഹമ്മദ് അബ്ദുല്ലാ സാഹിബ് ബോട്ടാൽവി റളിയല്ലാഹു അൻഹുവിന്റെ മകളായിരുന്നു. ഇവരുടെ വിവാഹ ബന്ധവും ഹസരത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു ആണ്. അമ്മാജാൻ റളിയല്ലാഹു അൻഹ പറഞ്ഞതനുസരിച്ച് മൗലാന അബുള്ളക്കാ സാഹിബുമായി ഉറപ്പിച്ചത്, നിക്കാകർമ്മം നിർവഹിച്ചതും മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സാത്വികയും ആരാധനാകർമ്മങ്ങളിൽ നിഷ്ഠയുമായിരുന്നു. നമ്മുടെ ലണ്ടൻ പള്ളി ഇമാം മൗലാന അതാഉൽ മജീദ് സാഹിബ് റാഷിദിന്റെ ഉമ്മയാണ്. ഖിലാഫത്തുമായിട്ട് ഈ രണ്ട് മഹതികൾക്കും വലിയ ബന്ധമായിരുന്നു. ഇവരുടെ താമസം ഇവിടെയായിരുന്നു. എന്നെ കാണാനും വരാറുണ്ടായിരുന്നു. അത്ഭുതകരമായ സ്നേഹവും ആത്മാർത്ഥതയും കൂറും അവരുടെ കണ്ണുകളിൽ തിളങ്ങുന്നത് കാണാമായിരുന്നു. 8-ൽ 1 വസീയത്ത് ചെയ്തവരുടെ കൂട്ടത്തിലാണ് അവരുടെ സ്ഥാനം. 3-ാമത്തേത് നാസിറാ ബീഗം സാഹിബ. ഇവർ ചൗധരി സയ്യിദ് മുഹമ്മദ് സർവത് സാഹിബിന്റെ ഭാര്യയായിരുന്നു. വഫാത്താവുമ്പോൾ 84 വയസ്സായിരുന്നു. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബി ഗുരുദാസ്പൂർ ജില്ലയിലെ വിജുവ എന്ന സ്ഥലത്തെ ചൗധരി ഫക്കീർ മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഇദ്ദേഹം 1947 ഇന്ത്യ വിഭജന കാലത്ത് ഷഹീദാവുകയാണ് ഉണ്ടായത്. അഹമ്മദിയ പതാകയ്ക്ക് വേണ്ടിയുള്ള തുണി സ്വന്തം കൈകൊണ്ട് നെയ്തത് ഇദ്ദേഹമാണ്. ധൈര്യവാനായ ദായി ഇലല്ലാ ആയിരുന്നു. നാസിറാ ബീഗം സാഹിബയും ധൈര്യത്തോടെ മറ്റ് സ്ത്രീകളോടൊപ്പം തബ്ലീഗിന് പോകാറുണ്ടായിരുന്നു. 4 ആൺമക്കളാണ്. അമേരിക്കയിലെ ഇൻചാർജ് മുബല്ലിഗ് ദാവൂദ് ഹനീഫ് സാഹിബാണ് ഒരു മകൻ. 2-ാമത്തെ മകൻ മുനവർ സാഹിബാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ സെക്രട്ടറി ഉമ്മുറാമ. ഇവർ 3 പേരും ജമാഅത്തിലെ സ്വാത്തികരും ആത്മാർത്ഥമായി ജമാഅത്തിനോട് ബന്ധമുള്ളവരും ദുആശീലരുമായിരുന്നു. അള്ളാഹു ഇവരുടെ എല്ലാം ദർജകൾ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കൾക്കും ഇവർ ചെയ്ത നന്മകൾ നിലനിർത്തുവാനും അത് തുടർന്നു കൊണ്ടുപോകുവാനും സൗഭാഗ്യം നൽകുമാറാകട്ടെ.
يَأْمُرُ بِالْعَدْلِ وَالْإِحْسَانِ وَإِيتَاءِ ذِي الْقُرْبَى وَيَنْهَى عَنِ الْفَحْشَاءِ وَالْمُنكَرِ وَالْبَغْيِ يَعِظُكُمْ لَعَلَّكُمْ تَذَكَّرُونَ اذْكُرُوا اللَّهَ يَذْكُرْكُمْ وَدُوهُ يَسْتَجِبْ لَكُمْ